We're continuing our study in the book of Colossians chapter 2, verses 4 to 10. Colossians chapter 2, verses 4 to 10.
കൊലോസ്യരുടെ ലേഖനത്തിൽ നമ്മുടെ പഠനം തുടരാം. രണ്ടാം അധ്യായത്തിന്റെ 4 മുതൽ 10 വരെയുള്ള വാക്യം.
I say this in order that no one may delude you with flattering arguments. For though I am absent in body, yet I am with you in spirit, rejoicing to see your good order and the firmness of your faith in Christ.
വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിക്കാൻ ഞാൻ ഇത് പറയുന്നു. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കും. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി.
Just as you were taught, abounding in thanksgiving.
അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചു. നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പി.
See to it that no one takes you captive by philosophy and empty deceit, according to human tradition, according to the elemental spirits of the world, and not according to Christ.
തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആര് നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിപ്പീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവന് നിങ്ങൾ പരിപൂർണരായിരിക്കും. നമുക്ക്
പ്രാർത്ഥിക്കാം.
സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ സന്ധ്യാസമയത്ത് ഞങ്ങൾ അടുത്തു വരും.
നിന്റെ
പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നിന്റെ അടുക്കലേക്ക് ഞങ്ങൾ
കടന്നു
യഥാവേ. നിന്റെ പുത്ര രക്തത്താൽ ഞങ്ങൾക്ക് നിന്റെ സിംഹാസനത്തിന് അടുത്തേക്ക് അടുത്തു വരുവാനുള്ളതായ ബലം ശക്തിയും കഥാവെ ധൈര്യവും ഉള്ളത് കൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു.
You are God Almighty.
നീ ഞങ്ങളുടെ സർവശക്തനായ ദൈവം.
You are the Lord of the universe.
നീ അഖിലാണ്ടത്തിന്റെ ഉടയവൻ.
You are the God who put those billions of galaxies into space.
ആയിരക്കണക്കിന് കോടി നക്ഷത്രങ്ങളെ ആകാശമണ്ഡലത്തിൽ ഇട്ടുവെച്ചവൻ നീ ആകുന്നുവല്ലോ.
But you are our Father.
എന്നാൽ നീ ഞങ്ങളുടെ പിതാവ് തന്നെ.
And you love us.
നീ ഞങ്ങളെ സ്നേഹിക്കുന്നു.
You proved your love to us.
നിന്റെ സ്നേഹം ഞങ്ങൾക്ക് തെളിയിച്ചു തന്നുവല്ലോ.
Giving us your only Son.
നിന്റെ പുത്രനായ ഏകപുത്രനായ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് തന്നതിനാൽ.
We thank you, Lord, because you left glory for us.
യേശുവിനെ മഹത്വം വിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നുവല്ലോ. നിന്റെ രക്തം ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചിന്തിയല്ലോ. നിന്റെ അടിപ്പണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നുവിരിക്കുന്നു. ഞങ്ങളെ ഉയർത്തി നിന്നോടുകൂടി ഞങ്ങളെ ഇരുത്തി.
And you are seated far above all rule, authority, power, dominion of every name. This is the same in the same age to come.
സകല അധികാരങ്ങൾക്കും വാഴ്ചകൾക്കും കർത്തൃത്വങ്ങൾക്കും മീതെ നീ ഇരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യും.
Our lives are hidden.
കർത്താവേ, ഞങ്ങളുടെ ജീവിതം നിന്നിൽ മറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കും. കഥാവേ, നിന്റെ ഉള്ളകരത്തിൽ ഞങ്ങളെ വലിച്ചിരിക്കുന്നു. കഥാവേ, ഞങ്ങളുടെ സുരക്ഷിതത്വം നീ
തന്നെയാവും.
നിത്യജീവനെന്ന ദാനം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ സ്വന്തം ജീവനെ നീ ആൾക്കായി നൽകിയല്ലോ. നിന്റെ ആത്മാവിനാൽ നീ ഞങ്ങളെ മുദ്രയിട്ടിരിക്കുന്നുവല്ലോ. കഥാവേ, ഞങ്ങളെ ഒരു നാളും കൈവിടിയില്ല എന്ന് നീ
പറഞ്ഞിരിക്കുന്നു.
ഞങ്ങളെ നിന്റെ കരങ്ങളിൽ നിന്ന് പഠിച്ചു പറിച്ചെടുക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് നീ പറഞ്ഞിരിക്കുന്നു. കഥാവേ, നീ ശത്രുവിന്റെ തലയെ തകർത്തുവല്ലോ. വാഴ്ചകളെയും അധികാരങ്ങളെ നീ കാൽവരി ക്രൂശിൽ ലജ്ജിപ്പിച്ചുവല്ലോ. അന്ധകാരത്തിന്റെ അധികാരത്തെ നിങ്ങളെ വിടുവിച്ച് നിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നുവല്ലോ. ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതിന്റെ ആത്മാവിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയും. സകല സത്യത്തിലേക്ക് നിന്റെ ആത്മാവ് ഞങ്ങളെ വഴി നടത്തുന്നതിനായി നന്ദി പറയും. ഇന്ന് ഞങ്ങളുടെ മധ്യ നിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദി
പറയും.
നിന്റെ വചനം തുറക്കുവാനും അത് ധ്യാനിപ്പാനും ഉള്ളതായ സാവകാശത്തിനായിട്ട് സന്തോഷത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വചനം ഞങ്ങളുടെ ഉള്ളിൽ ജീവനായി തീരണമേ. ഞങ്ങളോട് സംസാരിക്കണമേ. ഞാൻ യേശു മുഖാന്തരം നിനക്ക് നന്ദി പറയും. പരിശുദ്ധാത്മാവേ, കടന്നു വരണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
Now we've been seeing how Paul explains his ministry in Colossians 1 verse 21 up to
Colossians 2
verse
3.
We couldn't finish there. Paul's ministry was to share the gospel.
Apostolaya Paulosinte sushrusha suvishesham pankuvekkuka ennullathay.
To suffer for the Gentiles.
Jadikalkku vendi kashtathay anubhavikkuka.
To struggle for the saints.
Vishuddhanmarkku vendi poratam kazhikkuka.
And having explained his ministry.
Ee sushrusha endennu vishadamaakkiya shesham.
Knowing fully well that there are enemies waiting to attack the church in Colossae.
Colossayilulla sabhaye aakramikkuvan thakkonam shathrukkal purathu kaathirikkunnu ennu arinjathukondu.
They were already at work.
Avar ippol thanne pravarthi തുടങ്ങിയിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുന്നു. പൗലോസ് സഭയെ ഉത്സാഹിപ്പിക്കുക. പൗലോസ് നൽകുന്നതായ നിർദ്ദേശങ്ങൾ സഭ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുമെങ്കിൽ അവർക്ക് ശത്രുക്കളുടെ മേൽ
ജയമുണ്ടാവും.
എന്താണ് താൻ അവരോട് പറയുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം.
He says, keep making spiritual progress.
ആത്മീയമായ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. രണ്ടാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യം. ആത്മീയമായ അപകടങ്ങളെ ശ്രദ്ധിച്ചുകൊള്ളുക, അതിനെ നിരീക്ഷിച്ചുകൊള്ളുക എന്ന് പറയുന്നു. രണ്ടാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള 10 വാക്യങ്ങളിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതായ ആത്മീയ അവകാശങ്ങളെ കൈവശപ്പെടുത്തുക എന്ന് താൻ പിന്നീട് പറയുന്നു. രണ്ടാം അധ്യായത്തിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ആത്മീയമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ആ കാര്യമാണ് താൻ ഊന്നി പറഞ്ഞത്. മുൻപോട്ട് പോകാത്തതായ ക്രിസ്തീയ ജീവിതം ഇല്ല എന്നുള്ളത് നാം കണ്ടു. ഒന്നില്ലെങ്കിൽ നിങ്ങൾ മുൻപോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നാം പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇത് രണ്ടുമല്ലാത്ത ഒരു അവസ്ഥയില്ല. ഒന്നില്ലെങ്കിൽ നാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പിന്നിലേക്ക് പോകുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നത് പക്വതയിലേക്ക് മുൻപോട്ട് പോകുക എന്നാണ്. വീണ്ടും ജനം പ്രാപിച്ചതായ
വിശ്വാസം
ആത്മീയമായ മുന്നേറ്റം അവനിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ ശത്രുവിന് ഏറ്റവും എളുപ്പത്തിൽ ആക്രമിക്കാവുന്ന ഒരു ഉപകരണമായി ഒരാളായി മാറും. അതുകൊണ്ട് ആത്മീയമായ മുന്നേറ്റം പ്രാപിക്കേണ്ടതായ അത്യാവശ്യകതയെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്.
Verse 4, he says, I say this in order that no one may delude you with plausible arguments.
വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാൻ ഇത് പറയുന്നു എന്ന് നാലാം വാക്യത്തിൽ താൻ പറയുന്നു.
He is making them aware of satanic deception.
പൈശാചികമായ വഞ്ചനയെക്കുറിച്ചുള്ള ബോധം അവർക്ക് നൽകി അത്രേ താൻ ചെയ്യുന്നു.
Because the enemy wants to lead believers astray.
കാരണം ശത്രു വിശ്വാസികളെ വഴിതെറ്റിച്ചു കളയുവാനായിട്ട് ശ്രമിക്കുന്നു.
And he uses very deceptive words to do so.
അങ്ങനെ ചെയ്യുവാനായിട്ട് വഞ്ചനയുടെ വാക്കുകൾ താൻ ഉപയോഗിക്കുന്നു.
Actually, he uses persuasive arguments like a lawyer.
ഒരു വക്കീല് ചെയ്യുന്നത് പോലെ ബോധപൂർവമായ അവരെ വഴിതെറ്റിക്കുവാനായിട്ട് ന്യായവാദങ്ങൾ ഉന്നയിക്കുക എത്രയോ പിശാച് ചെയ്യുന്നു. നാലാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം ആ അർത്ഥമാണ് ധ്വനിപ്പിക്കുന്നത്. പിശാച് ഹോഷ്ക് പറയുന്നവനാണ്. അവന്റെ വാദമുഖങ്ങളിൽ വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടെ താൻ അത് നടത്തുന്നു. യോഹന്നാൻ സുവിശേഷം 8:44 വാക്യത്തിൽ അവിശ്വാസികളായ യഹൂദന്മാരോട് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ മക്കളാകുന്നു, പിശാചിന്റെ പിതാവിന്റെ മക്കളാകുന്നു, നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനാവും. അവൻ സത്യത്തിൽ നിൽക്കുന്നില്ല, കാരണം അവനിൽ സത്യമില്ല എന്നത് അവൻ പോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്ത് പറയുന്നു. അവൻ പോഷ്ക് പറയുന്നവനും അവന്റെ അപ്പനുമാവും. താൻ പോഷ്ക് പറയുന്നതിനാല തന്റെ പോഷ്കിനാലാണ് വിശ്വാസികളെ തെറ്റായ പാതയിലേക്ക് പിശാച് നടത്തുന്നത്. അതുകൊണ്ട് നമുക്ക് അത് ഗ്രഹിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഫിലിപ്പി ലേഖനം 1:9
my prayer that your love may abound more and more with knowledge and all discernment.
നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വരേണ്ടത് ആവശ്യമാണോ എന്നും സകല ഭേദാഭേദങ്ങളെ വിവേചിക്കാൻ കഴിയണം എന്നും പൗലോസ്
പറഞ്ഞു.
വിശ്വാസികൾ എന്ന നിലയിൽ നാം ആത്മീയമായി വിവേചനം ത്തോടുകൂടി പെരുമാറേണ്ടതാണ്. ദൈവവചനത്തിലുള്ള പരിജ്ഞാനത്തിൽ നാം വളരുന്നതനുസരിച്ച് നമുക്ക് കാര്യങ്ങളെ ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയുവാനുള്ളതായ കഴിവ് വർദ്ധിക്കുന്നു. നന്മയും തന്മയും തമ്മിൽ വേർതിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും. എബ്രായ ലേഖനം 5:14 വാക്യം.
But solid food is for the mature, for those who have their powers of discernment trained by constant practice to distinguish good from evil.
കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ.
So he talks about the necessity of progress and then he talks about the environment in which we progress.
അതുകൊണ്ട് വളർച്ചയുടെ ആവശ്യകതയും ഏത് സാഹചര്യത്തിലാണ് വളർച്ച സാധ്യമാകുന്നത് എന്നും പൗലോസ് അവരെ ഓർമ്മപ്പെടുത്തുന്നു.
Verse 5 and 7.
5 മുതൽ കൊലോസ് ലേഖനം 2:5-7 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു.
Writing to the Thessalonian church.
തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ്
1 Thessalonians 2:17
വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാ.
But since we were torn away from you brothers for a short time in person not in heart, we endeavored the more eagerly and with great desire to see you face to face.
സഹോദരന്മാരെ, ഞങ്ങൾ അല്പനേരത്തേക്ക് ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് നിങ്ങളെ പിരിഞ്ഞിട്ട് ബഹുകാംക്ഷയോടെ നിങ്ങളുടെ മുഖം കാണാൻ ഏറ്റവും അധികം ശ്രമിച്ചു. കൊലോസയിലുള്ള വിശ്വാസികളെ പൗലോസ് മുഖാമുഖമായി കണ്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ തന്നെയും അവരെ കുറിച്ച് താൻ കരുതലുള്ളവനാണ്. റോമിൽ തടവുകാരനായിട്ടാണ് പൗലോസ് ഇപ്പോൾ ആയിരിക്കുന്നത്. തനിക്ക് കൊലോസയിൽ വിശ്വാസികളോട് ചേരുവാനായിട്ട് കഴിയുന്നില്ല. എങ്കിലും അവരെ കുറിച്ച് സ്നേഹവും കരുതലും തനിക്കുണ്ട്. ഒരു സഹവിശ്വാസി എന്ന നിലയിൽ സകല വിശ്വാസികളെ കുറിച്ചും അവന് ന്യായമായ കരുതലുള്ളവനാണ്. ഒരിക്കൽ പോലും അവരെ കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനായെങ്കിലും ആത്മാവ് കൊണ്ട് സമീപസ്ഥനായിരിക്കുന്നു എന്ന് അവരോട് പറയുന്നു. എന്റെ ഹൃദയം നിങ്ങളോട് പറ്റിയിരിക്കുന്നു എന്നാണ് താൻ പറയുന്നത്.
അതിന്
വളരെ വ്യക്തമായ ചില പ്രയോഗങ്ങൾ താൻ ഉപയോഗിക്കുന്നു. ആത്മീയമായ വളർത്തനവ് അല്ലെങ്കിൽ വളർച്ചയെ സൂചിപ്പിക്കുന്നതായ വളരെ വ്യക്തമായ ചില സാദൃശ്യങ്ങൾ താൻ ഉപയോഗിക്കുന്നു. ഒരു ഒരു പട്ടാളത്തെ കുറിച്ചുള്ളതായ സാദൃശ്യം
5
നല്ല നിങ്ങളുടെ ക്രമവും ക്രിസ്തു നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. ഇത് പട്ടാളത്തിൽ ഉപയോഗിക്കുന്നതായ വാക്കുകളാണ്. ശത്രുവിന്റെ നേരെ ഒരുമിച്ച് നിന്ന് പോരാടുന്നതായ ഒരു പടക്കൂട്ടത്തെ അത്രേ സൂചിപ്പിക്കുന്നത്. ക്രമം എന്നുള്ള പദം കൊണ്ട് ക്രമമായി ക്രമീകരിച്ചിരിക്കുന്നത് എന്നർത്ഥം. ഓരോ പടയാളിക്കും പട്ടാളത്തിൽ അവന്റേതായ സ്ഥാനമുണ്ട്. എല്ലാവരും പടയാളികളുടെ കരസേനയുടെ തലവന്മാരല്ല, എല്ലാവരും നേവിയുടെ തലവന്മാരായി തീരുന്നില്ല. അതുകൊണ്ട് പട്ടാളത്തിൽ ഐക്യത ഉണ്ടാകേണ്ടതാണ്, ഒരു മനസ്സ് ഉണ്ടാകേണ്ടതാണ്.
We need each other in this body.
ഈ ശരീരത്തിൽ നമുക്ക് അന്യോന്യം ആവശ്യമുണ്ട്.
Because we can't fight the battle as lone rangers.
കാരണം ഏകരായി ഈ പോരാട്ടം കഴിക്കുവാനായിട്ട് നമുക്ക് സാധിക്കില്ല.
And he speaks of firmness.
സ്ഥിരതയെ കുറിച്ച് താൻ തുടർന്ന് സംസാരിക്കുന്നു.
That picture of the soldiers in the battle formation.
യുദ്ധകളത്തിൽ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നതായ പടയാളികളുടെ ഒരു ചിത്രം അത് നൽകുന്നു.
Like a mighty army moves the church of God.
ദൈവത്തിന്റെ സഭ ഒരു വലിയ സൈന്യം പോലെ മുൻപോട്ട് പോകുന്നു.
Then we see the picture of a pilgrim.
തുടർന്ന് ഒരു പരദേശിയുടെ യാത്ര ചെയ്യുന്ന മോക്ഷയാത്ര ചെയ്യുന്ന ഒരു വലിയ ചിത്രം കാണും. 6 വാക്യത്തിൽ ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി. ക്രിസ്തീയ ജീവിതം ഒരു പരദേശി മോക്ഷയാത്രയോട് സാദൃശ്യപ്പെടുത്തുകയാണ്.
to humbly walk with God.
ദൈവത്തോട് കൂടെ ചേർന്ന് വിനയത്തോട് കൂടെ നടക്കുവാനായിട്ട് വിശ്വാസികൾ പഠിക്കേണ്ടത്.
This is what God desires.
ഇതത്ര ദൈവത്തിന്റെ ആഗ്രഹം.
Micah chapter 6 verse 8.
മീഖായുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം.
He has told you, O man, what is good and what does the Lord require of you, but to do justice and to love kindness and to walk
മനുഷ്യർ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താവുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്. അതുകൊണ്ട് മോക്ഷയാത്ര ചെയ്യുന്നവൻ മുൻപോട്ട് യാത്ര
ചെയ്യേണ്ടതാണ്.
1-ാം അധ്യായത്തിലെ 10-ാം വാക്യത്തിൽ കർത്താവിന് യോഗ്യമാവണം നടക്കുന്നതിനെ കുറിച്ച് പൗലോസ് മുന്നമേ പറഞ്ഞു
കഴിഞ്ഞിരിക്കുന്നു.
തുടർന്ന് 3-ാം അധ്യായത്തിലും 7-ാം വാക്യത്തിൽ
that means you walked once in sin but now learn to walk, learn to make a progressive walk in Christ.
അവയിൽ നിങ്ങൾ ജീവിച്ചിരുന്ന കാലം നിങ്ങൾ മുമ്പേ അവയിൽ നടന്നു പോന്നു എന്ന് പറയുന്നു. മുമ്പേ നിങ്ങൾ പാപത്തിൽ നടന്നവരാണ്, ഇപ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുവാനായിട്ട് പഠിക്കേണ്ടതാണ്.
And verse 5 Colossians chapter 4
4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ
he says walk in wisdom toward outsiders, making the best use of time.
സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടു കൂടെ നടപ്പിൻ എന്ന് പറയുന്നു.
We have to walk in Christ.
ക്രിസ്തുവിൽ നടക്കേണ്ടതാണ്. ക്രിസ്തുവിനെ നാം കൈക്കൊണ്ടതുപോലെ അവനോടുള്ള കൂട്ടായ്മയിൽ തന്നെ
നടക്കേണ്ടതാണ്.
നാം വിശ്വാസത്താലാണ് നടക്കേണ്ടത്. ക്രിസ്തീയ പക്വതയിലേക്ക് പോകുവാനായിട്ട് ചില പുതിയ സത്യങ്ങൾ സഭയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ദുരുപദേഷ്ടാക്കന്മാർ
ചെയ്തത്.
എന്നാൽ പൗലോസ് വളരെ വ്യക്തമാക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ആരംഭിച്ചു, ക്രിസ്തുവിനോടുകൂടെ തന്നെ ഇത്
പൂർത്തിയാക്കേണ്ടതാണ്.
നിങ്ങൾ വിശ്വാസത്തിൽ ആരംഭിച്ചു, വിശ്വാസത്തിൽ തന്നെ തുടരേണ്ടത്
ആവശ്യമാണ്.
കൃപയാൽ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷ പ്രാപിച്ചുവെങ്കിൽ വിശ്വാസത്താൽ തന്നെ നിങ്ങൾ നടക്കേണ്ടതാണ്. നിങ്ങൾ ജയം സാധ്യമായി തീരുന്നത് വിശ്വാസത്താൽ
തന്നെയാണ്.
ഈ വിധം മാത്രമാണ് ആത്മീയമായ പക്വതയിലേക്ക് വളരുവാൻ കഴിയുക. തുടർന്ന് ഒരു വൃക്ഷത്തിന്റെ ചിത്രം താൻ കാണിക്കുന്നു. ഇതെല്ലാം ആത്മീയമായ വളർച്ചയെ കാണിക്കേണ്ടതിനായിട്ട് ഉപയോഗിക്കപ്പെടുകയാണ്. 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ അവനിൽ വേരൂന്നിയും ആത്മീയ വർദ്ധന പ്രാപിച്ചു, നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ കുറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വിരിപ്പി. കൃഷിയിടത്തു നിന്നുള്ളതായ ഒരു ഉദാഹരണം ഞാൻ ഉപയോഗിക്കുന്നു, വേരൂന്നുക.
So you're not like tumbleweeds that are blown, there are no roots that are blown away by any wind of doctrine.
ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞു ഉഴലുന്നതായ ചെറിയ തൈകൾ പോലെയല്ല.
Some Christians are not just tumbleweeds, they are also transplants.
ചില ക്രിസ്ത്യാനികൾ ആത്തരത്തിലുള്ളതായ പാൾ ചെടികൾ മാത്രമെന്നല്ല, അവർ മാറ്റി സ്ഥാപിക്കപ്പെടുന്നവരുമാണ്.
They move from soil to soil.
അവർ ഒരു മണ്ണിൽ നിന്ന് മറ്റൊരു മണ്ണിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെടുന്നു.
From pillar to post with every new wind of doctrine.
ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ ഓരോ തൂണിലേക്ക് മാറി അവർ ചാരുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ക്രിസ്തുവിൽ വിശ്വാസത്താൽ വേരൂന്നപ്പെട്ടിരിക്കുന്നുവെങ്കിൽ മണ്ണ് ഇനി മാറ്റി വേറൊരു മണ്ണിൽ മാറ്റി സ്ഥാപിക്കേണ്ടതായ ആവശ്യമില്ല. ആ വേരുകൾ ആഴത്തിൽ പോയി വൃക്ഷച്ചെടിക്ക് ഉറപ്പും സ്ഥിരതയും നൽകുന്നു, അവ ഫലം ഉണ്ടാകുവാൻ ഇടയാക്കി തീർക്കുന്നു. 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഒരു കെട്ടിട നിർമ്മാണത്തെ കുറിച്ചും പൗലോസ് സൂചിപ്പിക്കുന്നു. വേരൂന്നി ആത്മീയ വർദ്ധന പ്രാപിച്ചും ഇരിക്കുന്നു. ഒരു നിർമ്മിതാവിന്റെ ചിത്രമാണ് അവിടെ തരുന്നത്.
It says being built up, that's what it is.
ആത്മീയ വർദ്ധന പ്രാപിച്ചുകൊണ്ടേ ഇരിക്കുന്ന എന്ന അർത്ഥം വരുന്നതായ ഒരു ചിത്രം വർത്തമാനകാലത്തിൽ സംഭവിക്കുന്നു.
You see, when we trust Christ to save us, when he becomes the Lord of our lives, we put on the foundation. And from then on we are growing in grace.
നമ്മെ രക്ഷിപ്പാൻ തക്കവണ്ണം കർത്താവ് യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ നാം അംഗീകരിക്കുമ്പോൾ അടിസ്ഥാനങ്ങൾ ഇടുകയാണ്, അതിന്മേലാണ് നാം പണിയപ്പെടുന്നത്.
This word edify ആത്മീയ
വർദ്ധനവ് എന്ന പദപ്രയോഗം പൗലോസിന്റെ ലേഖനങ്ങളിൽ ഉടനീളം കാണാൻ കഴിയും. അതിന്റെ അർത്ഥം കെട്ടുപണി ചെയ്യുക
എന്നാണ്.
നാം ദൈവത്തിന് ആമത്തിന് മഹത്വത്തിനായി അന്യോന്യം ആത്മീയ വർദ്ധന വരുത്തുന്നു. തുടർന്ന് ഒരു സ്കൂളിന്റെ ചിത്രം നമ്മെ വരച്ചു കാണിക്കും. രണ്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം.
Yes, last Wednesday I was speaking for the midweek service and I was speaking about the fear of God and I was saying, listen, the fear of God is something that you need to teach your children. It doesn't come automatically.
കഴിഞ്ഞ ആഴ്ചയിൽ ആഴ്ചയുടെ മധ്യത്തിൽ ഞാൻ സഭയെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവഭയത്തിൽ നടക്കുന്നതിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ദൈവഭയം കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടതാണ്, അത് സ്വയമായി ഉണ്ടാകുന്നൊരു കാര്യമല്ല എന്ന് പറഞ്ഞത് ഓർക്കുക.
This is what David taught Solomon. This is what you find in the book of Proverbs.
സദൃശവാക്യങ്ങളിൽ ദാവീദ് സലോമനെ പഠിപ്പിച്ചതാണ് സദൃശവാക്യങ്ങളിൽ നാം കാണുന്നതും ഇത് തന്നെയാണ്.
My son, listen to me. What does he say?
എന്റെ മകനെ എനിക്ക് ചെവി തരിക. ദൈവത്തെ ഭയപ്പെടുക, യഹോവ ഭക്തി ഉള്ളവനായിരിക്കുക.
You know why so many believers are falling to pieces today? It's because there's no fear of God.
ഇന്ന് അനേകം വിശ്വാസികളും തകർന്നു പോകുന്നതിന്റെ കാരണം ഒന്നാണ്, അവരിൽ ദൈവ ഭയമില്ല.
So these truths need to be taught.
ഈ സത്യങ്ങൾ പഠിപ്പിക്കപ്പെടേണ്ടതാണ്.
The word of God, the scripture of God builds and strengthens the Christian.
ദൈവവചനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് വിശ്വാസിയെ ഉറപ്പിക്കുന്നത്.
Epaphras had taught the Colossian believers the truth of the word.
ദൈവവചനത്തിന്റെ സത്യങ്ങൾ എപ്പഫ്രാസ് കൊലോസിയിലുള്ള വിശ്വാസികളെ പഠിപ്പിച്ചു. കൊലോസി ലേഖനം ഒന്നാം അധ്യായം ഏഴാം വാക്യം അങ്ങനെ പറയുന്നു.
Just as you learned it from Epaphras.
നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹപ്രവർത്തകനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ.
So these are things that we must teach.
നാം പഠിപ്പിക്കേണ്ടതായ വസ്തുതകളാണ് ഇതൊക്കെ.
Teach our children.
നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടതാണ്.
Holy Spirit empowered teaching, that's the key to spiritual progress.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലും ശക്തിയിലും ഉള്ളതായ പഠിപ്പിക്കൽ, അതാണ് ആത്മീയ വർദ്ധനയ്ക്ക് കാരണമായി തീരുന്നത്.
What were the false teachers trying to do?
ദുരുപദേശകന്മാർ ചെയ്യാൻ എന്താണ് ശ്രമിച്ചിരുന്നത്?
They were undermining that doctrine.
ഉപദേശങ്ങളെ തുരങ്കം വെക്കുക അത്രേ അവർ ശ്രമിച്ചത്.
Today Christians who study the word of God, who are filled with the Holy Spirit, become established in the faith.
ഇന്ന് ദൈവത്തിന്റെ വചനം പഠിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളതായ വിശ്വാസികൾ വചനത്തിൽ ഉറച്ചവരായി തീരുന്നു.
Difficult time receiving the spirit filled Bible taught believer.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വചനം പഠിച്ചതായ വിശ്വാസിയെ തകർക്കുക പിശാചിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
He'll flee.
അവൻ ഓടിച്ചു ഓടിപ്പോകുന്ന അങ്ങനെയുള്ള ഒരു വിശ്വാസിയെ കണ്ടാൽ അവൻ ഓടിപ്പോകും.
Because the believer knows how to wield the sword of God.
ദൈവത്തിന്റെ ആത്മാവിന്റെ വാൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് വിശ്വാസി ഇങ്ങനെയുള്ള വിശ്വാസിക്ക് അറിയാം.
He knows the power in the name of Jesus Christ.
യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ശക്തി എന്നുള്ളത് ഈ വിശ്വാസിക്ക് അറിയാം.
He's filled with the Holy Spirit.
അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഭൂതങ്ങൾക്ക് അത് മനസ്സിലാവും, പിശാചിന് അത് മനസ്സിലാവും, അവർ അവനെ വിട്ട് ഓടിപ്പോകും. തുടർന്ന് പൗലോസ് ഒരു നദിയുടെ ചിത്രം നമ്മെ കാണിക്കും. കഴിഞ്ഞ ആഴ്ച നാം നിർത്തിയത് അവിടെയാണെന്ന് ഓർക്കുന്നുണ്ട്. രണ്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യം.
Rooted and built up in him and established the faith just as you were taught, abounding in thanksgiving.
അവനിൽ വേരൂന്നിയും ആത്മീയവർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശം തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വിരിപ്പി.
That word abounding pictures of river.
കവിയ എന്നുള്ള പദം ഒരു നദിയുടെ ചിത്രമാണ് നമ്മുടെ മനസ്സിൽ.
A river that overflows its banks.
കരകവിഞ്ഞ് ഒഴുകുന്നതായ ഒരു നദി.
Is this glass full?
ഈ ഗ്ലാസിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നുവോ? അല്ല, നിറഞ്ഞിട്ടില്ല. എപ്പോഴാണ്
നിറയുക?
അത് ഗ്ലാസിൽ നിറഞ്ഞ് കവിയുമ്പോഴാണ് നിറഞ്ഞു എന്ന് പറയാൻ
കഴിയും.
ഒരു നദി അതിന്റെ കര കവിഞ്ഞ് ഒഴുകുമ്പോഴാണ് നിറഞ്ഞിരിക്കുക. പൗലോസ് ആ കാര്യത്തെ കുറിച്ചാണ് നമ്മോട്
പറയുന്നത്.
സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുക.
It's a picture of a river overflowing its banks.
കരകവിഞ്ഞ് ഒഴുകുന്നതായ ഒരു നദിയുടെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ സങ്കൽപ്പിക്കുക.
You know, our first experience in the Lord is that of drinking the water of life by faith.
വിശ്വാസത്താൽ ജീവജലത്തിന്റെ നദികൾ കുടിക്കുമ്പോഴാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള നമ്മുടെ കുടിക്കുന്നതാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ളതായ നമ്മുടെ ആദ്യ അനുഭവം.
When we are born again, God puts within us an artisan well.
നാം പുതുജന്മം പ്രാപിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഒരു ഉറവ ഉത്ഭവിപ്പിക്കുന്നു.
of living water.
ജീവജലത്തിന്റെ ഉറവ.
The spirit of God comes to dwell in.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ വസിപ്പാനായിട്ട് വരുന്നു.
We saw that in John chapter 4 verses 10 to 14 in the case of the Samaritan woman.
ശമര്യക്കാരത്തി സ്ത്രീയോടുള്ള ബന്ധത്തിൽ യോഹന്നാൻ 4 അധ്യായത്തിന്റെ അധ്യായത്തിൽ നാം അത് കണ്ടത് നിങ്ങൾ ഓർക്കുമല്ലോ.
She came for water from the well.
അവൾ വെള്ളത്തിൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരുവാനായി വന്നു.
Jesus put an artesian well.
യേശു അവളുടെ ഉള്ളിൽ ഒരു ജീവജലത്തിന്റെ ഉറവ തുറന്നു. അവൾ വെള്ളം കോരുവാൻ കൊണ്ട് കൊണ്ടുവന്ന കുടം അവിടെ വെച്ച് ഓടിപ്പോയി. അവൾ വെള്ളം കുടിപ്പാനാണ് വന്നത്. അവൻ അവൾക്ക് ഒരു നദി തന്നെ തുറന്നു കൊടുത്തു. അവൻ അവൾ മടങ്ങിപ്പോയി. ആ ഗ്രാമത്തിലുള്ള വാസികൾ എല്ലാവരും
കൊണ്ടുപോയി.
നാം കരകവിഞ്ഞ് ഒഴുകുമ്പോൾ സംഭവിക്കുന്നത് അതാണ്. നമ്മുടെ ഉള്ളിലുള്ളതായ ഉറവ ജീവജലത്തിന്റെ നദികളായി ഒഴുകണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നാം ആയി
തീരേണ്ടതാണ്.
യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ.
And cried out, if anyone thirsts, let him come to me and drink. Whoever believes in me, as the scripture said, out of his heart will flow rivers of living water.
ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവനത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത് യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിരിക്കാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനും സ്വർഗാരോഹണത്തിന് മുൻപ് സംഭവിച്ചതാണ്. ഇത് പെന്തക്കോസ്ത് നാളിന് മുൻപുണ്ടായ കാര്യമാണ്. എന്നാൽ ഇന്ന് നാം ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ അവൻ തന്റെ ആത്മാവിനാൽ നമ്മെ മുദ്രയിടുന്നു. നാം അവനോട് ചേർന്ന് നടക്കുമ്പോൾ ജീവജലത്തിന്റെ നദികൾ കൂടുതൽ ആഴത്തിൽ നമ്മൾ ഒഴുകുകയും അത് നമ്മെ കരകവിഞ്ഞ് ഒഴുകുന്ന അനുഭവത്തിലേക്ക് നടത്തുകയും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒഴുകുന്നതായ ഒരു നദിയുടെ ചിത്രം എസെക്കിയൽ പ്രവാചകൻ നമുക്ക് നൽകുന്നുണ്ട്. എസെക്കിയൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം. ആ നദി ഒഴുകുന്നത് അനുസരിച്ച് കൂടുതൽ ആഴം വർദ്ധിച്ചു വരുന്നതായി നാം കാണും.
And behold, water was issuing from below the threshold of the temple toward the east, for the temple faced east. The water was flowing down from below the south end of the threshold of the temple, south of the altar.
അവനെ ആലയത്തിന്റെ പ്രവേശനത്തിൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ. ആ വെള്ളം ആലയത്തിന്റെ വലത്തുഭാഗത്ത് കീഴിൽ നിന്ന് യാഗപീഠത്തിന് തെക്ക് വശമായി ഒഴുകി.
Then you see the water trickling out on the south side. Verse 2.
രണ്ടാം വാക്യത്തിൽ തെക്ക് വശത്തെ ആ വെള്ളം പുറത്തു വരുന്നത് നാം കാണും.
It's trickling down the south side.
അല്പാൽപമായി വരുന്ന വെള്ളം.
And then verse 3.
മൂന്നാം വാക്യത്തിൽ
it is ankle deep.
അത് മുട്ടോളം ഉണ്ടായിരുന്നു.
Verse 4.
നാലാം വാക്യത്തിൽ
it was knee deep.
മൂന്നാം വാക്യത്തിൽ നരിയാണിയോളം. നാലാം വാക്യത്തിൽ മുട്ടോളമായി.
And then it was waist deep.
പിന്നീട് അരയോളമായി.
In verse 4.
നാലാം വാക്യത്തിൽ
and then verse 5.
അഞ്ചാം വാക്യം
again he measured 1,000 and it was a river that I could not pass through, for the water had risen, it was deep enough to swim in, a river I could not be passed through.
അവൻ പിന്നെയും 1,000 മുഴം അളന്നു, അത് എനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി, വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി
തീർന്നു.
മലയാളത്തിൽ അത് മനോഹരമായ ഒരു ഗാനമുണ്ട്. പെന്തക്കോസ്ത് നാളിലുള്ള ജീവൻ നിറഞ്ഞതായ ഒരു നദി.
So this is what Paul had in mind most likely when he used the word abounding in Colossians 2:7.
കൊലോസ്യരെഴുതുന്ന രണ്ടാം അധ്യായത്തിലെ 7-ാം വാക്യത്തിൽ സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുക എന്ന് പൗലോസ് എഴുതുമ്പോൾ ഒരുപക്ഷെ ഇത് തന്റെ ചിന്തയിൽ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ദുഃഖകരമായ വസ്തുത നമ്മൾ അനേകരും ആത്മീയമായ മുന്നേറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വളരെ പരന്നൊഴുകുന്നതായ അല്പമായ ഒഴുക്കാണ് നമ്മിലുള്ളത്. ശക്തിയേറിയ ഒഴുക്കിന് പകരം അത് അങ്ങനെ ആയിരിക്കാനല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. നാം നിറഞ്ഞ കവിയുന്ന അനുഭവത്തിലായിരിക്കുവാൻ അത്ര രക്ഷിക്കപ്പെട്ടത്. രണ്ടാം അധ്യായത്തിൽ ഏഴാം വാക്യത്തിൽ സ്തോത്രം അർപ്പിക്കുന്നതിനെ കുറിച്ച് പൗലോസ്
പറയുന്നു.
സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുക. ഒന്നാം അധ്യായത്തിനും മൂന്നാം വാക്യത്തിലും സ്തോത്രത്തെ കുറിച്ച് താൻ പറഞ്ഞിരുന്നുവല്ലോ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്നാം അധ്യായത്തിന് പന്ത്രണ്ടാം വാക്യം. ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവിച്ച് തന്നെ സ്നേഹസ്വരൂപനായ പുത്രൻ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന്
അപേക്ഷിച്ചു.
ക്രിസ്തീയ പക്വതയുടെ ഒരു ലക്ഷണം നന്ദിയുള്ളതായ ഒരു ഹൃദയം എന്നുള്ളതാണ്. ഒരു വിശ്വാസി സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുമ്പോൾ അവൻ വാസ്തവത്തിൽ ആത്മീയമായ മുന്നേറ്റം അവൻ ഉണ്ടാകുന്നു. ആത്മീയമായ പോരാട്ടം മുന്നേറ്റത്തെ കുറിച്ചുള്ളതായി ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് വഴിതെറ്റിപ്പോകാതെ വഞ്ചനിക്കപ്പെടാതെ ആത്മീയമായ മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിയും എന്നത്ര പൗലോസ്
സൂചിപ്പിക്കുന്നത്.
നാം കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ നമ്മുടെ ആത്മീയമായ വേരുകൾ ക്രിസ്തുവിൽ ആഴത്തിൽ വേരൂന്നുവാൻ
ഇടയായിത്തീരും.
മറ്റൊരു മണ്ണും അന്വേഷിച്ച് പോകുന്നവരായി നാം തീരുകയും യേശുക്രിസ്തു നമ്മുടെ ഉറപ്പേറിയ അടിസ്ഥാനമാകുമ്പോൾ നാം സുരക്ഷിതരാണ്. ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ ആടി ഉഴലുന്നവരായി തീരുകയില്ല. നാം ദൈവവചനത്തിൽ പഠിക്കുകയും അതിൽ പരിജ്ഞാനം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നിരന്തരം നിറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ വശീയത വാക്കുകൊണ്ട് തെറ്റായ ഉപദേശം കൊണ്ടും ആർക്കും നമ്മെ എളുപ്പത്തിൽ വഞ്ചിക്കുവാനായിട്ട് കഴിയുകയില്ല. നന്ദിയുള്ള ഹൃദയം ഹൃദയത്തിൽ കൃത നിറഞ്ഞു കവിയുന്നതായി നന്ദി നമുക്കുണ്ടെങ്കിൽ ക്രിസ്തുയേശുവിലുള്ള നമ്മുടെ നിറവിൽ നിന്ന് പൂർണ്ണതയിൽ നിന്ന് മാറിപ്പോവാനായിരുന്ന ഒരു ചിന്ത തമ്മിൽ ഒരിക്കലും ഉണ്ടാകുകയുമില്ല. അതുകൊണ്ട് വേരൂന്നി ആത്മീയ വർധന വർപ്പിച്ച് സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുന്ന ഒരു വിശ്വാസി ഒരിക്കലും വഴിതെറ്റി പോവാനായിട്ടിടയില്ല. തുടർന്ന് പൗലോസ് പറയുന്നത് ആത്മീയമായ അപകട സാധ്യതകളെ കുറിച്ച് കരുതലുള്ളവരായിരിക്കാം. രണ്ടാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിപ്പീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. അവനല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായി അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കും. ഒരു പട്ടാളത്തിന്റെ ചിത്രം പിന്നെയും തുടർന്ന് നമ്മോട് പൗലോസ് സംസാരിക്കുകയാണ്. അവൻ നമുക്ക് താക്കീത് നൽകുകയാണ്. ആര് നിങ്ങളെ തടവുകാരായി കവർന്ന് കളയുവാനായിട്ട് അനുവദിക്കരുത്, സൂക്ഷിച്ചു കൊള്ളണം. ദുരുപദേശകന്മാർ ചെയ്യുന്നത്
എന്താണെന്നറിയോ?
അവർ നഷ്ടപ്പെട്ടു പോയവരെ നേടുവാനായിട്ട് ശ്രമിക്കുകയല്ല. ഈ കാലത്തിലെ ദുരുപദേശകന്മാരെ പോലെ തന്നെയാണോ? ദുരുപദേശക്കാർ എന്താണ് ചെയ്യുന്നത്? സഭകളിൽ നിന്ന് വിശ്വാസികളെ കവർന്നെടുക്കുകയാണ്
ചെയ്യുന്നത്.
ക്രിസ്തുവിന്റെ ഉപദേശത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നതായ ദുരുപദേശക്കാർ
മിക്കവരും
ഇതൊരു പക്ഷെ നിങ്ങൾക്ക് നിരീക്ഷണം നടത്തി
കണ്ടെത്താവുന്ന
ദുരുപദേശം ഇന്ന് പ്രചരിപ്പിക്കുന്നതായ ഒട്ടുമിക്ക ആളുകളും ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്തിൽ ഏതെങ്കിലും ക്രിസ്തീയ സഭാവിഭാഗത്തിൽ അംഗങ്ങളായിരുന്നു. എന്റെ ഭാര്യയ്ക്ക് ഒരു അമ്മായിയുണ്ട്, യഹോവ സാക്ഷികളുടെ കൂട്ടത്തിലാണ് അവൾ ആരാധനയ്ക്ക് പോകുന്നത്. അതൊരു ദുരുപദേശമാണ്.
അവൾ
അവിടെ എങ്ങനെയാണ് എത്തിച്ചേർന്നതെന്ന് അറിയാമോ?
What happened was, she comes from a denominational church.
Mainline sabhayil naan avula vannathu.
So she went to her achan.
അവളുടെ അച്ഛന്റെ അടുക്കൽ ചെന്നു,
വേദപുസ്തകം
കൈ പിടിച്ചുകൊണ്ടാണ് ചെന്നത്. വേദപുസ്തകത്തിൽ അവൾക്ക് ഒരു സംശയം ഉണ്ടായി. പുരോഹിതന്റെ അടുക്കൽ വളരെ ആത്മാർത്ഥമായിട്ട് കടന്നു. ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയുവാനായിട്ട് പിതാവ് പുരോഹിതന്റെ അടുക്കൽ ചെന്നു. അച്ഛന്റെ മറുപടി എന്താണെന്ന് അറിയാമോ?
മോളെ, നിനക്കറിയാവുന്ന മാത്രമേ എനിക്കും അറിയാവൂ.
നിനക്കറിയാവുന്നതിൽ കൂടുതൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞ മറുപടി കേട്ട് പിന്നീട് അവൾ ദുരുപദേശക്കാരുടെ കൂടെയാണ്
എത്തിച്ചേർന്നത്.
ഇവർക്ക്, ഈ പിടിക്കപ്പെടുന്നവർക്ക് ദൈവചനത്തിന്റെ സത്യങ്ങളെ കുറിച്ച് ഗ്രാഹ്യമില്ല എന്നത്. അങ്ങനെയാണ് ദുരുപദേശം പ്രചരിപ്പിക്കുന്നവർ തങ്ങളുടെ ആളുകളെ, തങ്ങളോട് ആളുകളെ കൂട്ടിച്ചേർത്ത്. ദുരുപദേശക്കാർ പ്രചരിപ്പിക്കുന്നതായ തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് അവർ ആകർഷകരായി തീരും.
So when a person does not know the doctrine of the Christian faith,
ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രമാണങ്ങളെ ഒരാൾക്ക് അറിവില്ലായെങ്കിൽ,
he can be easily captured by false religions.
തെറ്റായ ഉപദേശങ്ങൾക്ക് അവരെ എളുപ്പത്തിൽ വഞ്ചിക്കുവാനായിട്ട് കഴിയും.
With false wisdom.
തെറ്റായ ജ്ഞാനം അവരെ എളുപ്പത്തിൽ വഞ്ചിക്കുകയും ചെയ്യും. ഈ ദുരുപദേശക്കാര, ഉപദേശം പ്രചരിപ്പിക്കുന്നവരുടെ തെറ്റായ ഉപദേശങ്ങൾ, അത് വഞ്ചനാപരമാണ്, തെറ്റായിട്ടുള്ളതാണ്. എട്ടാം വാക്യത്തിൽ പൗലോസ് അത് പറയുന്നു. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിപ്പി.
It is hollow. It is deceptive.
അത് വഞ്ചനാപരമാണ്, അത് അപകടകരമാണ്.
He gives us several reasons.
പല കാരണങ്ങൾ പൗലോസ് അതിനായി നൽകുന്നു.
One, he says it is a teaching. It is the tradition of men.
ഒന്നാമത്തെ കാരണം, അത് മനുഷ്യരുടെ സമ്പ്രദായമാണ്.
It's not the truth of God's word.
ഇത് ദൈവവചനത്തിന്റെ സത്യമല്ല, മനുഷ്യരുടെ സമ്പ്രദായമാണ്.
It says that according to human tradition.
അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണമുള്ളതാണ്.
The word tradition actually means that which is handed down.
സമ്പ്രദായം എന്നുള്ളത് പാരമ്പര്യമായി ലഭിച്ചതിനെ കുറിച്ചാണ്.
There is a true Christian tradition.
യഥാർത്ഥത്തിലുള്ള ഒരു ക്രൈസ്തവ പാരമ്പര്യമുണ്ട്. 1 Corinthians 15:3 അത് പറയുന്നുണ്ട്.
I delivered unto you first of all that which I also received, the how that Christ died for our sins according to the scriptures.
ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകൾ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു
എന്നുവല്ലോ.
ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ചു, താൻ പ്രാപിച്ചത് വിശ്വാസികൾക്ക് പകർന്നു കൊടുത്തു.
2 Thessalonians 2:15. So then, brothers, stand firm and hold to the traditions that you were taught by us, either by our spoken word or by our letter.
ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ച് നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചെന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളണം.
2 Thessalonians 3:6. Now we command you, brothers, in the name of our Lord Jesus Christ, that you keep away from any brother who is walking in idleness and not in accord with the tradition that you receive from us.
സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനും അകന്നു കൊള്ളണം എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു.
2 Timothy 2:3
അപ്പോസ്തലനായ പൗലോസ് തിമൊഥെയൊസിനോട് പറയുന്നു.
And what you heard from me in the presence of many witnesses, entrust to faithful men who will be able to teach others also.
നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കുക.
The important thing about any teaching is its origin.
ഏത് ഉപദേശത്തെക്കുറിച്ചും ഏറ്റവും സുപ്രധാനമായ കാര്യം അത് എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്നുള്ളതാണ്.
Did it come from God?
അത് ദൈവത്തിൽ നിന്ന് വന്നതാണോ?
Or did it come from man?
അതോ മനുഷ്യരിൽ നിന്ന് ലഭിച്ചതാണ്?
The religious leaders in our Lord's day had their traditions and were very zealous to obey those traditions and to protect those traditions.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഇഹലോക വാസകാലത്ത് ജീവിച്ചിരുന്നതായ മതഭക്തന്മാർ, മതനേതാക്കന്മാർ, അവർക്ക് പാരമ്പര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ പാരമ്പര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാനായിട്ട് അവർ വളരെ ശ്രമിച്ചിരുന്നു.
Jesus went directly head on against those traditions. എന്നാൽ
ആ പാരമ്പര്യങ്ങൾക്കെതിരായിട്ടത്രേ കർത്താവായ യേശുക്രിസ്തു ശക്തമായി ശാസിച്ചു.
Matthew 15 verse 1 to 3.
മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ വാക്യം.
It's like throwing those traditions out.
ആ പാരമ്പര്യങ്ങളൊക്കെയും പുറത്ത് എറിഞ്ഞു കളയുന്നതിന് തുല്യമാണ്.
Then Pharisees and scribes came to Jesus from Jerusalem and said, why do your disciples break the tradition of the elders, for they do not wash their hands when they eat? He answered them, and why do you break the commandment of God for the sake of your tradition?
അനന്തരം യെരുശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്നു നിന്ന് ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത് എന്ന് അവർ കഴിക്കുമ്പോൾ അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അതിന് അവൻ അവരോട് ഉത്തരം പറഞ്ഞത് നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? അപ്പോസ്തലനായ പൗലോസ് തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ കാണുന്നതിന് മുൻപ് തനിക്ക് ലഭിച്ച പാരമ്പര്യത്തിൽ ഏറെ ശുഷ്കാന്തി ഉള്ളവനായി.
ഇഫ് യു സീ ദാറ്റ് ബ്യൂട്ടിഫുൾ മൂവി, ഇറ്റ്സ് കോൾഡ് യു നോ വേർ ദ ജൂസ് സിംഗിങ് ദാസ് ട്രഡിഷൻ. യഹൂദന്മാർ
സമ്പ്രദായങ്ങളെ മുറുകെ പിടിക്കുന്നവരാണ്.
The apostle Paul was like that.
അപ്പോസ്തലനായ പൗലോസ് മാത്രത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു.
He was zealous for tradition.
ആ പാരമ്പര്യങ്ങളെ സമ്പ്രദായങ്ങളെ മുറുകെ പിടിക്കുന്ന ശുഷ്കാന്തിയോട് മുറുകെ പിടിക്കുന്ന വ്യക്തി. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം.
And I was advancing in Judaism beyond many of my own age among my people, so extremely zealous was I for the tradition of my fathers.
ഒന്നാമധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ പിതൃപാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സ്വജനത്തിന്റെ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു
പോകും.
ദൈവത്തിന്റെ ദൈവികമായ പ്രമാണങ്ങളെക്കാൾ മനുഷ്യ നിർമ്മിതമായ സമ്പ്രദായങ്ങൾ പ്രാധാന്യം ഏറെ കൽപ്പിക്കുമ്പോൾ അപകടകരമാണ് എന്നോർക്കുക.
So these false traditions,
തെറ്റായ ഈ സമ്പ്രദായങ്ങൾ,
of these false teachers,
തെറ്റായ ഉപദേശം പ്രചരിപ്പിക്കുന്നവർ കൊണ്ടുവന്നതായ സമ്പ്രദായങ്ങൾ,
they were hollow, they were deceptive.
അവർ തികച്ചും വഞ്ചനാപരമാണ്.
They involve the elemental spirits of the world.
ഈ ലോകത്തിന്റേതായ പ്രാകൃതമായ വസ്തുതകൾ സമ്പ്രദായത്തിന് ഒത്തവണ്ണം ഉള്ളതാണ്. ആദ്യ പാഠങ്ങൾക്കൊത്ത് 8-ാം വാക്യത്തിൽ അങ്ങനെയാണ്
പറയുന്നത്,
മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണം ഉള്ളതല്ല. ഈ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല എന്ന് പറയുന്നു.
In ancient Greece, this word meant the elemental spirits of the universe, the angels and the heavenly bodies.
പുരാതന ഗ്രീക്ക് സമ്പ്രദായം അനുസരിച്ച്, ഗ്രീക്ക് ഭാഷ അനുസരിച്ച്, ഇത് ഈ ഭൗമികമായ വസ്തുക്കളോടുള്ള ബന്ധത്തിലും ദൂതന്മാരോടുള്ള ബന്ധത്തിലുമാണ്. സ്വർഗസ്ഥലങ്ങളെ സ്വാധീനിക്കുന്നതായ ദൂതന്മാരോടുള്ള ബന്ധത്തിലാണ്.
It is actually one of the words in the vocabulary of the religious astrologers of that day.
ആ കാലഘട്ടത്തിൽ വാനനിരീക്ഷണങ്ങളൊക്കെ ചെയ്തിരുന്നതായ ശാസ്ത്രജ്ഞന്മാരോടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കപ്പെട്ടതായ ഒരു പദപ്രയോഗമാണ്.
So these Gnostics, they believe that the angels and the heavenly bodies influence people's lives.
ഈ ജ്ഞാനവാദികൾ സ്വർഗ്ഗങ്ങളിലെ ദൂത മനുഷ്യരുടെ ജീവിതങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് ചിന്തിച്ചവരാണ്.
So such teachings about demons and angels were not a part of the true Christian doctrine.
ഭൂതങ്ങളെ കുറിച്ചുള്ളതായ ആത്തരത്തിലുള്ളതായ ദൂതന്മാരെയും ഭൂതങ്ങളെയും കുറിച്ചുള്ളതായ ആത്തരത്തിലുള്ള ഉപദേശങ്ങൾ ക്രിസ്തീയ ഉപദേശങ്ങൾക്ക് യോജിച്ചു പോരുന്നതായിരുന്നില്ല.
They were satanic.
അവർ പൈശാചികം, അത് പൈശാചികമായിരുന്നു.
And there is sufficient warning in this verse against every form of horoscopes.
എല്ലാ തരത്തിലുള്ളതായ ഭാവി കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്ത കണ്ടെത്തുവാനായിട്ടുള്ള പരിശ്രമങ്ങളെയും ഈ വാക്യം എതിരായും ഈ വാക്യം താക്കീത് നൽകും. ദുഷ്ടലോകത്തോട് നാം ചേർന്ന് പ്രവർത്തിക്കുകയും അതിനോട് ബന്ധപ്പെടുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നതാണ്.
astral charts.
ജ്യോതിഷങ്ങളെ ജ്യോതിഷത്തെ തിരിച്ചറിയുന്നതായ ചാർട്ടുകൾ,
ഊജ
ബോർഡുകൾ,
വ്യത്യസ്ത
തരത്തിലുള്ളതായ ഭൂതങ്ങളെ സ്വാധീനിക്കുവാനുള്ളതായ ചിന്തകൾ, ഈ നക്ഷത്രങ്ങളെ കുറിച്ചുള്ളതായ ചിന്താഗതികളെല്ലാം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് അറിയുക. ഈ തരത്തിലുള്ളതായ സേവകളിൽ അല്ലെങ്കിൽ മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയാത്തതായ കാര്യങ്ങളിൽ ഇടപെടുന്നതായ വിശ്വാസി, അവൻ പ്രശ്നങ്ങളെ വിളിച്ചു വരുത്തി അത്ര ചെയ്യുന്നത്. ക്രിസ്തുവിൽ സമ്പൂർണതയുള്ളപ്പോൾ യാതൊന്നുമില്ലാത്തതായ ശൂന്യമായ തത്വങ്ങളെ പിൻപറ്റേണ്ടത് ആവശ്യകത
എന്താണ്?
വെള്ളം കുടിക്കുവാനായിട്ട് പൊട്ടമരങ്ങളെ ഞാൻ നോക്കി, എന്നാൽ ഞാൻ വെള്ളം കുടിക്കുവാനായിട്ട് കുനിഞ്ഞപ്പോൾ അവ എന്നെ പരിഹസിച്ചു എന്ന് ഉള്ളൊരു ഗാനമുണ്ട്. എന്നാൽ അതിന്റെ കോറസ് പാടുന്ന ഇങ്ങനെയാണ്, ക്രിസ്തു അല്ലാതെ മറ്റൊരുവൻ ഇല്ല എന്നത്ര.
Don't look for water from broken systems.
പൊട്ടമരവുകളിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കരുത്.
You have the fullness in the river of living water in the person of Jesus.
കർത്താവായ യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിൽ ജീവജലത്തിലെ നദികൾ നമുക്കായി ഉണ്ട്.
Jeremiah chapter 2 verse 13.
യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം.
This is what happened to Israel.
ഇസ്രായേലിന് സംഭവിച്ചതും ഇതുതന്നെയാണ്.
For my people have committed two evils. They have forsaken me, the fountain of living water, and hewed them up cisterns. Broken system that can hold no water. Jeremiah chapter 2 verse 13.
13-ാം വാക്യം, എന്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നവർ ജീവജലത്തിന്റെ ഉറവായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ദുരുപദേഷ്ടക്കന്മാർ വഞ്ചനാപരമായി പെരുമാറുന്നവരാണ്. അവർ കർത്താവിനെ തള്ളിക്കളയുവാനായിട്ട് വിശ്വാസികളോട് പറഞ്ഞില്ല. ഈ പുതിയ വ്യവസ്ഥിതിയിൽ യേശുവിനെയും ഒരു പങ്ക് കൊടുക്കണം എന്നവർ പറഞ്ഞു.
But that would remove Jesus Christ from his highest rightful place of preeminence.
എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ സർവ്വത്തിനും ഏറ്റത്തിനും സകലത്തിനും മുമ്പനായി കർത്താവായ യേശുക്രിസ്തു നൽകപ്പെട്ടതായ സ്ഥാനത്ത് നിന്ന് അവനെ മാറ്റി എത്ര ചെയ്യുക.
So Paul gave the true and lasting antidote to all false teaching. What does he say?
എല്ലാ ദുരുപദേശത്തിനും പരിഹാരമായ മറുമരുന്ന് എന്താണെന്ന് പൗലോസ്
പറയുന്നു.
ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും യേശുവിൽ അത്രേ ഇരിക്കുന്നത്. നിങ്ങളും അവനിൽ സമ്പൂർണരായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇനി മറ്റൊന്നിന്റെ ആവശ്യകത എന്താണ്? യേശു ഉള്ളപ്പോൾ നിങ്ങൾക്ക് മറ്റൊന്നും കൊണ്ട് ആവശ്യമില്ല.
ആ
കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? അവന്റെ ജീവൻ നിങ്ങളിൽ
കവിഞ്ഞൊഴുകുന്നതായിട്ട്,
സഭയിൽ എല്ലാവരുടെ മേലും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടാകും, അവർ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നവരായി. കൊലോസ് ലേഖന 2-ാം അധ്യായത്തിന്റെ 9-10
വാക്യം,
അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങളും തലയായ അവനിൽ നിങ്ങൾ സമ്പൂർണ്ണ പരിപൂർണരായിരിക്കുന്നു. പ്ലേറോമ എന്ന ഗ്രീക്ക് പദമാണ് നിറവ് എന്നുള്ളതിന്
ഉപയോഗിച്ചിരിക്കുന്നത്.
ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും അവൻ എന്തെല്ലാം ആകുന്നു, അവന്റെ എല്ലാ ഗുണവിശേഷങ്ങളും ഉൾപ്പെടുന്നത് എന്നർത്ഥം. ഈ ജ്ഞാനവാദികൾ ഈ പദവും ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ പൗലോസ് നൽകിയ അതേ അർത്ഥത്തിലല്ല അവർ അത്
ഉപയോഗിച്ചിരുന്നത്.
നിറവ് പരിപൂർണത എന്നുള്ള പദം അവർ ഉപയോഗിച്ചു. മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കൽ എത്തിച്ചേരുവാൻ സാധ്യമാകുന്ന എല്ലാ മാർഗങ്ങളെയും ഉൾപ്പെടുത്തിയാണ് പരിപൂർണത എന്ന് ജ്ഞാനവാദികൾ ഉപയോഗിച്ചു.
So the highest point in Gnostic religious experience was to share in the Pleroma.
ജ്ഞാനവാദികളുടെ ഏറ്റവും ഉന്നതമായ ആത്മീയ അനുഭവം എന്ന് പറയുന്നത് ഈ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുക
എന്നുള്ളതായിരുന്നു.
ദൈവത്തിൽ നിന്നുള്ളതായ ഈ തരത്തിലുള്ളതായ അവതാരങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് നാം
തിരിച്ചറിയാം.
ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ അകൽച്ച അത് നികത്തുവാൻ കഴിയുന്നത് ഒരുവൻ മാത്രമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു മാത്രം.
And that gulf was bridged in the incarnation, the life and the death and resurrection of Jesus.
യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിലോ അവന്റെ മരണത്തിലോ അവന്റെ പുനരുത്ഥാനത്തിലും അവന്റെ സ്വർഗാരോഹണത്തിലും മനുഷ്യനും ദൈവവും തമ്മിലുള്ളതായ അകൽച്ചയ്ക്ക് നീക്കം വന്നു.
He is Emmanuel, God is with us.
അവൻ ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേലാണ്. മത്തായി സുവിശേഷം 1:23
The virgin shall conceive and bear a son, and they shall call his name
കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന്
പേരാകും.
യേശു ദൈവമല്ല എന്ന് നിങ്ങളെ ആരും പറഞ്ഞ് വഞ്ചിക്കുവാനായിട്ട് ഇടയാകരുത്.
ജീസസ് ക്രൈസ്റ്റ് ഇസ് ദി ഫുൾനെസ് ഓഫ് ഗോഡ് ആൻഡ് ദാറ്റ് ഫുൾനെസ് ഡ്വെൽസ് കണ്ടിന്യൂലി ആൻഡ് പെർമനന്റ്ലി ഇൻ ഹിം ബോഡിലി.
യേശുവിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ഉണ്ട്, അത് അവനിൽ ദേഹരൂപമായി എന്നും നിലനിൽക്കുന്നു.
Once again Paul refutes the Gnostic doctrine that matter was evil and that Jesus did not have a human body.
വാ കർത്താവായ യേശുവിന് മാനുഷികമായ ഒരു ശരീരം ഇല്ലായിരുന്നുവെന്നും വസ്തുവകളൊക്കെ ദോഷമുള്ളതാണ് പാപമുള്ളതാണ് എന്നുള്ളതായി ജ്ഞാനവാദികളുടെ അവകാശവാദത്തെ പൗലോസ് ഒരു പ്രാവശ്യം കൂടെ ഖണ്ഡിക്കും.
When Jesus Christ ascended to heaven,
യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ
he went in a human body.
അവൻ മനുഷ്യ ശരീരത്തോടെയാണ് സ്വർഗാരോഹണം ചെയ്തത്.
Of course it was a glorified body.
തീർച്ചയായിട്ടും അത് തേജസ്സേറിയ ഒരു ശരീരമായിരുന്നു.
But it was sure a body.
എന്നാൽ ഒരു ശരീരം അവനുണ്ടായിരുന്നു.
It was real.
അത് യഥാർത്ഥത്തിലുള്ള ശരീരവുമായിരുന്നു.
After his resurrection,
അവന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം
our Lord was careful to assure his disciples that he was the same person in the same body.
താൻ മരിക്കുന്നതിന് മുമ്പ് ആരായിരുന്നു അതേ ശരീരത്തിൽ അതേ വ്യക്തി തന്നെയാണ് എന്ന് തന്റെ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുവാനായിട്ട് കർത്താവ് അവനൊരു ഭൂതമായിരുന്നില്ല, ഒരു ആത്മാവായിരുന്നില്ല. തോമസിനോട് അവൻ പറഞ്ഞത് അങ്ങനെയാണ്. യോഹന്നാൻ സുവിശേഷം 20:27
Then he said to Thomas, put your finger here and see my hands and put out your hand and place it in my side. Do not disbelieve but believe.
പിന്നെ തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസിനോട് പറയുവാൻ ശ്രമിക്കുന്ന ഇതാണ്, തോമസേ അതേ ശരീരത്തിൽ ഞാൻ തന്നെയാണ് വന്നിരിക്കുന്നത്, ഒരു തേജസ്സേറിയ ശരീരമുണ്ടെന്ന് മാത്രം.
This glorified man is in heaven.
ഈ തേജസ്വേറിയ ശരീരമുള്ളവൻ അവൻ ഇന്ന് സ്വർഗത്തിലാണ്.
He is the God man.
അവൻ ദൈവവുമായിരുന്ന മനുഷ്യനാണ്.
God man, Jesus Christ.
അവൻ മനുഷ്യനും ദൈവവുമായിരുന്നവൻ യേശുവാണ്.
He embodies the fullness of God.
അവൻ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും അവനിലാണ് വസിക്കുന്നത്.
Now the remarkable thing is this.
ഏറ്റവും ആശ്ചര്യകരമായ സംഗതി ഇതാണ്.
Every believer shares that fullness.
എല്ലാ വിശ്വാസികളും അവന്റെ ഈ സമ്പൂർണതയിൽ അവർക്കും പങ്കുണ്ട്. അതത്ര പൗലോസ് പറയുന്നു, നിങ്ങൾ അവനിൽ പരിപൂർണരായിരിക്കുന്നു. 2:10 എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിന് തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. സർവത്തിന്റെയും സകല അധികാരത്തിന് തലയായ അവനാൽ നിങ്ങൾ നിറയപ്പെട്ടിരിക്കുന്നു എന്ന് മറ്റൊരു വിവർത്തനത്തിൽ പറയും. ഈ സമ്പൂർണത എന്നത് എന്നെന്നും നിലനിൽക്കുന്നതായ ഒരു അനുഭവമാണ് എന്ന് സൂചിപ്പിക്കുന്നതായ വാക്യമാണ് ഇവിടെ ഉള്ളത്.
ഡോക്ടർ കെനത്ത് വെസ്റ്റ് ഇൻ ഹിസ് ലിറ്ററൽ എക്സ്പാൻഡഡ് ട്രാൻസ്ലേഷൻ ദിസ് ഈസ് വാട്ട് ദിസ് വേഴ്സ് റീഡ്സ്.
ഡോക്ടർ കെനത്ത് വെസ്റ്റിന്റെ അഭിപ്രായത്തിൽ ഈ വാക്യത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്,
ആൻഡ് യു ആർ ഇൻ ഹിം,
നിങ്ങൾ അവനിലാണ്.
ഹാവിംഗ് ബീൻ കംപ്ലീറ്റ്ലി ഫിൽഡ് ഫുൾ വിത്ത് ദ പ്രസന്റ് റിസൾട്ട് that you are in a state of fullness.
നിങ്ങൾ പരിപൂർണ ഇപ്പോൾ പരിപൂർണരായി തീരുവാൻ തക്കവണ്ണം അവനിൽ നിങ്ങൾ സമ്പൂർണരായിരിക്കുന്നു എന്ന അർത്ഥം വരുന്നത്. ഒരാൾ പുതുജന്മം പ്രാപിക്കുമ്പോൾ ദൈവഭവനത്തിലേക്ക് ജനിക്കുമ്പോൾ അവൻ ക്രിസ്തുവിൽ പരിപൂർണനായി അത്ര ജനിക്കുന്നു, സമ്പൂർണതയുടെ തികവിന്റെ ഒരു അനുഭവത്തിലാണ് അവൻ
ജനിക്കുന്നത്.
അതുകൊണ്ട് അവൻ ആത്മീയ വർധന ഉണ്ടാകുക എന്നുള്ളത് എന്തെങ്കിലും അതിനോട് കൂട്ടിച്ചേർക്കുന്നതിനാൽ ഉണ്ടായാലല്ല,
ഇറ്റ് ഈസ് ബൈ ന്യൂട്രീഷൻ,
കൂടുതൽ പോഷകങ്ങൾ ലഭിച്ച് വളരുന്നതിനോടുള്ള
ബന്ധത്തിലാണ്.
യേശു പറഞ്ഞു, ഞാൻ സത്യ മുന്തിരിവള്ളിയാണ്, നിങ്ങൾ ശിഖരങ്ങളാണ്.
നാം
കൊമ്പിനോട് ചേർന്നിരിക്കുന്നതിനാണ് നമുക്ക് ആത്മീയ വളർച്ച ഉണ്ടാകുന്നത്. കൊമ്പിൽ നിന്ന് ചേർക്ക് നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് കൊമ്പിനോട് സർവസമ്പൂർണതയും യേശു ക്രിസ്തുവിലുണ്ട്. അവനോട് ചേർന്നിരിക്കുന്നതിനാൽ നമുക്ക് സമ്പൂർണനായി തീരുവാനായിട്ട് കഴിയും. നാം ഉള്ളിൽ ആണ് ആത്മീയ വർധന പ്രാപിക്കുന്നത്. ക്രിസ്തുവിനോട് ഒന്നും യാതൊന്നും കൂട്ടിച്ചേർക്കേണ്ടതായിട്ടില്ല, കാരണം അവൻ ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ സർവസമ്പൂർണതയും
ഉള്ളവനാണ്. The fullness of Christ.
ക്രിസ്തുവിന്റെ സമ്പൂർണതയിൽ നിന്ന് വിശ്വാസിക്ക് പങ്കുള്ളവനായി
തീരുവാൻ,
അവനും ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയിൽ നിറഞ്ഞവനായി തീരുവാൻ
കഴിയും.
എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം ശ്രദ്ധിക്കുക.
And to know the love of Christ that surpasses knowledge, that you may be filled with all the fullness of God.
ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കും. ഇനി ഇതിൽ അപ്പുറമായി നമുക്ക് എന്താണ് ആവശ്യം?
Yes, there are spiritual dangers that the Christian faces.
ക്രിസ്തീയ വിശ്വാസി നേരിടുന്നതായ ആത്മീയമായ അപകട സാധ്യതകൾ ഉണ്ട്.
The fundamental test of any religious teaching is, where does it put Jesus Christ?
ഏതൊരു വിശ്വാസത്തിന്റെയും അടിസ്ഥാനപരമായ പരിശോധന യേശു ക്രിസ്തുവിന് എന്ത് സ്ഥാനമാണ്
നൽകപ്പെട്ടിരിക്കുന്നത്?
കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തിയും അവന്റെ വ്യക്തിത്വത്തെയും നാം എവിടെയാണ്, ഏത് നിലയിലാണ് കാണുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനുള്ള തികവിനെ അത് നിഷേധിക്കുന്നുവോ? അവന്റെ ദൈവത്വത്തെയോ അവന്റെ മനുഷ്യത്വത്തെയോ അത് നിഷേധിക്കുന്നുണ്ടോ? യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയോ അവന്റെ മനുഷ്യത്വത്തെയോ നിഷേധിക്കുന്ന ഏത് ഉപദേശത്തെയും പരിശോധിക്കേണ്ടതാണ്.
ഇറ്റ് ഈസ് റോങ് ആൻഡ് ഓൾസോ ഡേഞ്ചറസ്.
അത് അപകടകരമാണ്, അത് തെറ്റാണ്.
So if you are born again Christian,
നീ പുതുജന്മം പ്രാപിച്ച വിശ്വാസിയെങ്കിൽ,
then learn to draw of the fullness of Christ who dwells in you through the Holy Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളിൽ വസിക്കുന്നതായ ക്രിസ്തുയേശുവിനുള്ള സമ്പൂർണത നിങ്ങളുടേതാക്കി തീർക്കുവാനായിട്ട് ശ്രമിക്കും.
You are complete in him.
നിങ്ങൾ അവനിൽ പരിപൂർണരായിരിക്കും.
And in him dwells the fullness of the Godhead bodily.
അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു.
And he dwells in you.
അവൻ നിങ്ങളിൽ വസിക്കുന്നു.
You can draw.
നിങ്ങൾക്ക് അവനിൽ നിന്ന് പ്രാപിപ്പാൻ കഴിയും.
Not by any addition.
ഒന്നും യാതൊന്നും കൂട്ടിച്ചേർക്കരുത്.
Just feeding on him. That's it.
അവനിൽ പോഷണം ലഭിച്ച് നിങ്ങൾക്കത് സാധ്യമായി തീരും. അവനിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്കത് സാധ്യമായി തീരും. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ പാലപാത്രം നിറഞ്ഞു കവിയും. നിങ്ങൾ അവനിൽ നിന്ന് പ്രാപിക്കുമ്പോൾ, ജീവനുള്ള ജലം പ്രാപിക്കുമ്പോൾ, അവൻ നിങ്ങളെ നിറയ്ക്കും. നിങ്ങൾ നിറഞ്ഞ കവിയുന്ന അനുഭവത്തിലായി
തീരും.
നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരെ ഏറെ സ്വാധീനിക്കുന്നതായി. നിങ്ങൾ വ്യത്യസ്തരായ വ്യക്തികൾ എന്നുള്ളത് ലോകം അറിയും. നിങ്ങളുടെ സാന്നിധ്യം തന്നെ ഒരു രൂപാന്തരത്തിന് കാരണമായി. ഒരു യഥാർത്ഥ വിശ്വാസി മുറിയിലേക്ക് കടന്നു വരുമ്പോൾ വെളിച്ചം കടന്നു വരും, അന്ധകാരം മുറി
വിട്ടുപോകും.
കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവരുടെ നിലയിൽ നമുക്ക് സാധ്യമായ സ്വാധീനം. നാം എവിടെ പോയാലും നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പുമാണല്ലോ. നിങ്ങൾ അവനിൽ നിന്ന് പ്രാപിക്കുക. നിങ്ങൾ അവനിൽ സമ്പൂർണതാണ്, പരിപൂർണരാണ്. അവനിൽ നിങ്ങൾ പരിപോഷണം പ്രാപിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഞായറാഴ്ച രാവിലെ നിങ്ങൾ അപ്പവീഞ്ഞുകൾ പങ്കാളികളായി തീരുമ്പോൾ വാസ്തവത്തിൽ എന്താണ് നാം പറയുന്നത്? നാം അവന്റെ ശരീരത്തിന്റെ ഭാഗമാണെന്നാണ് അവകാശപ്പെടുന്നത്. അതത്രേ നാം പറയുന്നത്. നാം അവന്റെ ഭാഗമാണ്, അവൻ തലയാണ്, നാം ശരീരമാണ്. അപ്പവീഞ്ഞുകൾ പങ്കുള്ളവരാകുമ്പോൾ നാം വാസ്തവത്തിൽ അതാണ് ചെയ്യുന്നത്.
You are appropriating by faith into your life. the death of Jesus died on the cross.
കഥാവ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുകയാണ് വിശ്വാസത്താൽ.
And not only that.
അത് മാത്രമല്ല.
You say.
നിങ്ങൾ പറയുന്നത്.
He is the head of the body, his church.
അവന്റെ സഭയാകുന്ന ശരീരത്തിന്റെ തല അവനാകുന്നു.
And I am his.
ഞാൻ അവനിലാണ് ഇരിക്കുന്നത്.
I am his body.
ഞാൻ അവന്റെ ശരീരമാണ്.
My body is his temple.
എന്റെ ശരീരം അവന്റെ മന്ദിരമാണ്.
That's what you say.
അതത്ര നാം അവകാശപ്പെടുന്നു.
You are so united to Christ.
നാം ക്രിസ്തുവിനോട് ആ വിധത്തിൽ ചേർന്നിരിക്കുന്നതുകൊണ്ട്
nothing can separate you from him.
അവനിൽ നാമെ വേർപിരിപ്പാൻ മറ്റൊന്നിനും കഴിയുകയില്ല. അവനിൽ പരിപോഷണം പ്രാപിക്കുമ്പോൾ, അവനിൽ വസിക്കുമ്പോൾ, അവനിൽ അവനെ പൂജിക്കുമ്പോൾ,
He is the head, you are the body.
അവൻ തലയും നാം ശരീരവും ആയിരിക്കുമ്പോൾ,
He is the bridegroom, you are the bride.
അവൻ മണവാളനും നീ മണവാട്ടിയും ആകുമ്പോൾ,
He is the shepherd, you are the sheep.
അവൻ ഇടയനും നാം ആടുകളും ആകുമ്പോൾ,
What does it all mean?
ഇതെല്ലാം അർത്ഥമാക്കുന്നത് എന്താണ്?
You are united to him.
നീ അവനോട് ചേർന്നിരിക്കുന്നു എന്നാണ്.
That's why he says, I have engraved your palm with my hand.
അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ആർക്കും എന്റെ കയ്യിൽ നിന്ന് എന്നെ പിടിച്ചു പറിപ്പാൻ കഴിയില്ല. എന്റെ പിതാവിന്റെ കയ്യിൽ നിങ്ങളെ പിടിച്ചു പറിപ്പാനും ആർക്കും കഴിയില്ല. അവനിൽ നിന്ന് പ്രാപിക്കുവാനായിട്ട് കഴിയും. അവന്റെ നിറവിൽ നിന്ന് നിങ്ങൾക്കും നിറവ് പ്രാപിക്കാൻ കഴിയും. അങ്ങനെ നിങ്ങളുടെ പാനപാത്രം നിറഞ്ഞ് കവിയുവാനിടയായി. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുവചനത്തിന്റെ ആലോചനകളെ ഞങ്ങൾ കേൾപ്പിച്ചതിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കുറിച്ചുള്ള നിന്റെ ഉന്നതമായ വിളിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നീ ക്രിസ്തുയേശു സർവത്തിനും സമ്പൂർണ്ണത തികഞ്ഞവനായിട്ട് ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയെ അവൻ വസിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ആ നിറവിൽ നിന്ന് ഞങ്ങൾക്കും നിറവുള്ളവരായി തീരുവാൻ തക്കവണം, സമ്പൂർണ്ണരായി തീരുവാൻ തക്കവണം, ക്രിസ്തു നിന്ന് തലയോളം സകലത്തിനും വളരുവാൻ തക്കവണം. കർത്താവെ, വഴി ഞങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. നിന്റെ വചനത്താലും നിന്റെ ആത്മാവിനാലും നിറഞ്ഞിരിപ്പാൻ തക്കവണം. കർത്താവെ, ക്രിസ്തുവിൽ വേരൂന്നി ആഴത്തിൽ വളരുവാൻ തക്കവണം. കർത്താവെ, ഞങ്ങൾക്ക് ഈ ദിവസങ്ങൾ ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തെ സ്വാധീനിക്കുന്നവർ, ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്നവരും ആയി തീരുവാൻ തക്കവണം. കർത്താവെ, തിരുക്കരങ്ങൾ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു, സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.
അനുഗ്രഹത്തോടെ